بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، فأمسينا على فطرة الإسلام وعلى كلمة الإخلاص ودين نبينا محمد وملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. مصحف الله سورة الأنعام لا نوتي أنبتي ونعمة آية تركة സാധാരണ മദീനയിലുള്ള ആ മുസ്ഹഫാണെങ്കിൽ 148-ാമത്തെ പേജിലായിരിക്കും. ഏകദേശം എല്ലാവരുടേതും മുസ്ഹഫിലെ 148-ാമത്തെ പേജിലായിരിക്കും ഈ ആയത്തുണ്ടാവുക. സൂറത്തുൽ അനാമിലെ 151-ാമത്തെ ആയത്ത്. നമ്മുടെ കിതാബിൽ കിതാബ് തൗഹീദ്, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിലെ ആദ്യത്തെ കുറച്ച് ആയത്തുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി وقوله تعالى قل تعالوا اتل ما حرم ربكم عليكم الا تشركوا به شيئا وبالوالدين احسانا الايات الايات എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഈ ആയത്തും പിന്നെ രണ്ട് ആയത്തുകളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൂറത്തുൽ അൻആമിലെ 151, 152, 153 ആയത്തുകൾ. ഈ ആയത്തുകൾക്ക് വലിയ പ്രത്യേകത ഇതിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞിരിക്കുന്നു. വലിയ വലിയ പ്രത്യേകതകൾ. അതിൽപ്പെട്ടതാണ് അവർ പറഞ്ഞിട്ടുള്ളത്, എല്ലാ ശരീഅത്തുകളിലും മൻസൂഖാകാതെ നിലനിന്ന നിയമങ്ങളാണ് ഈ മൂന്നായത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് പല ശരീഅത്തുകളിൽ ഹറാം ഹലാൽ അള്ളാഹു സുബ്ഹാനഹു തആല വ്യത്യസ്തമായിട്ടാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അവരുടെ കാലത്തിന് അവരുടെ സമൂഹത്തിന് ഒക്കെ യോജിച്ച നിലക്ക് ചില കാര്യങ്ങൾ അള്ളാഹു ഹറാമും ഹലാലും വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടാകും. അള്ളാഹു ഹലാലാക്കിയാൽ അത് ഹലാലായി സ്വീകരിക്കലും അള്ളാഹു ഹറാമാക്കിയാൽ അത് ഹറാമാക്കി സ്വീകരിക്കലുമാണ് അള്ളാഹുവിന്റെ അടിമകളുടെ ബാധ്യത. എന്നാൽ ഈ പറഞ്ഞ മൂന്നായത്തുകളിലുള്ള അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മൻസൂഖാകാതെ എല്ലാ കാലത്തും ഉള്ള നിയമങ്ങളാണെന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിരിക്കുന്നു. നോക്കപ്പോ കാലത്തിനനുസരിച്ച് മാറ്റം വരാത്ത അത്രയും അടിസ്ഥാനപരമായ മൂല്യങ്ങളാണ് ഈ മൂന്നായത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അതിൽ തുടക്കം തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ തുടങ്ങിയിട്ടുള്ളത് എന്ത് പറഞ്ഞിട്ടാണ്? അള്ളാഹുവിൽ പങ്കുചേർക്കരുതെന്ന് പറഞ്ഞിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു മഅശറൽ അംബിയാഇ അബ്നാഉ അല്ലാത്തിൻ, ഞങ്ങൾ പ്രവാചകന്മാർ ഒരുപ്പയുടെ, എന്നാൽ ഉമ്മമാർ വ്യത്യസ്തനാണ്, അങ്ങനെയുള്ള മക്കളാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എല്ലാ നബിമാരുടെയും ദീനിന്റെ അസൽ അടിസ്ഥാനം ഒന്നായിരുന്നു. അതിലെ അസലുൽ ഉസൂൽ, അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം, അടിത്തറകളുടെ അടിത്തറയാണ് തൗഹീദുല്ലാഹ്, ഇബാദത്തുല്ലാഹി വഹ്ദഹ, അള്ളാഹുവിൽ പങ്കുചേർക്കാതിരിക്കുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യം. കുൽ പറയൂ, താലവ് എന്താണ് താലവ്? നിങ്ങൾ വരൂ. മുകളിലുള്ള ഒരാൾ വിളിക്കുന്നത് പോലെ, ഇമാം ഖുർത്തുബി പറഞ്ഞു, ഇരിക്കുന്ന ഒരാൾ നിൽക്കുന്ന ഒരാൾ വിളിക്കുന്നത് പോലെയാണത്. വരൂ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ ഒരു അലുവായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, ആലിയായിട്ടുള്ള ഉയർന്ന ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നത് പോലെയാണത്. താലവ്, കുറെ ആളുകളെ വിളിക്കുമ്പോഴാണ് താലവ് എന്ന് പറയുക. ഒരാളാണെങ്കിൽ താൽ, താലയാ രണ്ടുപേരോട്, താലവ് രണ്ടിൽ കൂടുതൽ ആളുകളോട്. എന്നാൽ ഒരു സ്ത്രീയോടാണെങ്കിൽ താലി എന്ന് പറയും, രണ്ടുപേരോട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. കുറെ സ്ത്രീകൾ മാത്രമാണെങ്കിൽ താലൈന എന്ന് പറയും. താലൈൻ ഉമത്യഅകുന്ന വഉസർഹുന്ന, ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുള്ളതാണ്. സ്ത്രീകൾ മാത്രമാണെങ്കിൽ എന്ത് പറയും? താലൈന. കുറേ സ്ത്രീകളും, 1000 സ്ത്രീകളും ഒരു പുരുഷനാണെങ്കിൽ അവരെന്താണ് വിളിക്കുക? താലവ് എന്നാണ് വിളിക്കുക. അത് പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മുകളിലുള്ള ഫദ്ലാകുന്നു. അള്ളാഹു പുരുഷനെ സ്ത്രീയെക്കാളും ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അതിലാരും ആശങ്കപ്പെടരുത്, അതിലാരും അതൃപ്തി കാണിക്കരുത്. അള്ളാഹു ശ്രേഷ്ഠത നൽകിയതാണ്, അള്ളാഹു ഫദ്ല് നൽകിയതാണ്. അള്ളാഹുവിന്റെ വിധിയെ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കരുത്. അതിന് എമ്പാടും തെളിവുകൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഒരു നിരവധി അനവധി തെളിവുകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അതിനെ ഉദ്ധരിക്കുന്നുണ്ട്. അത് മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ മനുഷ്യൻ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. വെറുതെ ആളുകളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ഇങ്ങനെ ചില ആളുകൾ പറയുമെങ്കിലും മനുഷ്യന്റെ പ്രകൃതിയിൽ തന്നെ ഉള്ള കാര്യമാണ്. എന്ത്? പുരുഷന് സ്ത്രീയെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യത്തിൽ അല്ലാഹു അവന്റെ പടപ്പുകളിൽ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠത നൽകും. നിന്റെ റബ്ബ് സൃഷ്ടിക്കുന്നു, അവൻ തെരഞ്ഞെടുക്കുന്നു, റബ്ബാണ് തെരഞ്ഞെടുക്കുക. താലവ്, നിങ്ങൾ വരൂ. അച്ലു എന്താണ് അച്ലു? ഞാൻ ഓതിത്തരാം. അച്ലു, ഞാൻ ഓതിത്തരാം. മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയതെന്തോ അത്. മാ ഏതൊന്നാണോ ഹറമ, ഹറാമാക്കിയത്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, അലൈക്കും നിങ്ങൾക്ക് മേൽ. നോക്കൂ, നിങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിളിയും ഈ പറച്ചിലും നബിയോടാണ് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നത്, ഞാൻ വരൂ നിങ്ങൾക്ക് ഞാൻ ഓതിത്തരാം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും വലിയ സൂചനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വക പറയുന്നതല്ല, പിന്നെയോ അള്ളാഹുവിന്റെ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. വരൂ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. ഞാൻ ഹറാമാക്കിയതെന്നല്ല, മറിച്ച് നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ റബ്ബാണ് ഈ ദീൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്താ നിങ്ങളുടെ ദീനിൽ അങ്ങനെ, അത് പാടില്ല, ഇത് പാടില്ല, ഞങ്ങൾ റബ്ബ് തീരുമാനിച്ചതാണ്. അല്ല, നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ നിങ്ങളുടെ റബ്ബിന്റെ ദീനിലാണ് ഉള്ളത്, നിങ്ങൾ നിങ്ങളുടെ തോന്നിവാസത്തിന്റെ ദീനിലുമാണുള്ളത് എന്നാണ് അങ്ങനെയുള്ള ആളുകളോട് പറയേണ്ട മറുപടി. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. മാലിക്കുൽ മുൽക്കായ, മലിക്കുൽ ഖുദ്ദൂസായ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബിന്റെ ദീൻ, അവന് അടിമകളായിരിക്കുക, ഇബാദായിരിക്കുക, അവന് കീഴടങ്ങുക എന്നതാണ് അടിമകളുടെ ബാധ്യത. ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യം ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അല്ലാ തുശ്രികു ബിഹി ശൈആ, അല്ലാ തുശ്രികു, നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന്, നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന്. ബിഹി, അവനിൽ, ശൈആൻ, ഒന്നിനെയും ഒരാളെയും, ഒന്നിനെയും റബ്ബിന് പങ്കു ചേർക്കാൻ പാടില്ല. ലാ മലക്കുൻ മുഖറബ് വല നബിയുൻ മുർസൽ, അള്ളാഹുവിനോട് അടുത്ത ഒരു മലക്കാകട്ടെ, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള മലക്കാകട്ടെ, അള്ളാഹു അയച്ച ഒരു റസൂലാകട്ടെ, പിന്നെയല്ലേ ബാക്കിയുള്ള ആളുകൾ, ബാക്കിയുള്ള എല്ലാവരും അതിന് താഴെയാണല്ലോ. ഔലിയ, അള്ളാഹുവിന്റെ അടുത്ത ഔലിയാക്കൾ, മഹാന്മാരായ ആളുകൾ ഒക്കെ നബിമാർക്ക് താഴെയാ. പിന്നെയല്ലേ ജീവനല്ലാത്ത വസ്തുക്കൾ, പിന്നെയല്ലേ മൃഗങ്ങൾ, പശുക്കൾ, എലികൾ, ഇതൊക്കെ മനുഷ്യനാരാധിക്കുന്നുണ്ടല്ലോ. ആ ജന്തുക്കൾക്കാണ് ഈ മുശരിക്കുകളെക്കാളും ബുദ്ധിയുള്ളത്. അവരാരാധിക്കുന്ന ജന്തുക്കൾക്കാണ് മുശരിക്കുകളെക്കാളും ബുദ്ധിയുള്ളത്. കാരണം അവർ, ആ ജന്തുക്കൾ റബ്ബിന് മാത്രം തസ്ബീഹ് ചെയ്യുന്നവരാണ്, റബ്ബിന് മാത്രം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അല്ല തുശ്രികു ബിഹി ശൈആ, ഒരാളെയും നിങ്ങൾ അവനിൽ പങ്കു ചേർക്കാതിരിക്കുക, റബ്ബിൽ പങ്കു ചേർക്കാതിരിക്കുക. ഇതാണ് ആദ്യം പറയാം. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. എല്ലാ നബിമാരും ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇതാണ്. എല്ലാ കാര്യങ്ങൾക്കും മുൻപ് പറയേണ്ടത് ഇതാണ്. ഇത് നന്നാകാതെ ബാക്കിയൊന്നും നന്നായിട്ട് കാര്യമില്ല. അടുത്തെന്താണ്? വബിൽ വാലിദൈനി ഇഹ്സാനൻ, വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക്, വാലിദാനി, വാലിദ് പിതാവ്, വാലിദത്തുൻ മാതാവ്, വാലിദാനി എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും, വാലിദൈനി എന്ന് പറഞ്ഞത് ബി വന്നത് കൊണ്ടാ. വബിൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് ചെയ്യുക എഹ്സാനൻ, എന്താണ് എഹ്സാൻ? നന്മ ചെയ്യുക. ഇത് നോക്കൂ, എല്ലാ ശരീഅത്തുകളിലും ഈ ബാധ്യത ഉണ്ട്. ഒരു ശരീഅത്തിൽ ഉപ്പാനുമ്മാരുടെ ബാധ്യത ഇല്ലാത്ത ഏതെങ്കിലും ശരീഅത്ത് ഉണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ വുജൂദിന്, നമ്മൾ ഈ ലോകത്ത് ജനിക്കാൻ കാരണമാക്കിയത് ആരെയാണ്? നമ്മുടെ മാതാപിതാക്കളെയാണ്. നമ്മൾ ഈ ലോകത്ത് ജനിക്കാൻ അല്ലാഹു കാരണമാക്കിയത് നമ്മുടെ മാതാവിനെയും പിതാവിനെയുമാണ്. അതാണ് അവർക്കുള്ള ശ്രേഷ്ഠത. അതിൽ മാതാവിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട്, പിതാവിന് ഇല്ലാത്തത്. ഗർഭധാരണം, പ്രസവം, മുലയൂട്ടൽ പോലുള്ള കാര്യങ്ങളിൽ ഉമ്മ ഉപ്പയെക്കാളും ഒരു പടി മുന്നിലാണ്. പോലെ തഖ്തുലു നിങ്ങൾ കൊല്ലരുത്. ഖത്ൽ എന്താണ്? കൊലപാതകം. ഖാതല എന്ന് പറഞ്ഞാൽ കൊന്നു, യഖ്തുലു കൊല്ലുന്നു അല്ലെങ്കിൽ കൊല്ലും. വല തഖ്തുലു നിങ്ങൾ കൊലപ്പെടുത്തരുത്, ഔലാദക്കും നിങ്ങളുടെ മക്കളെ. വലതിന്റെ ജമാണ് ഔലാദ്. വലത് നമുക്കറിയാം അതിന്റെ ഭാഷയിൽ അർത്ഥം ആൺകുട്ടി എന്നാണ്. പക്ഷേ മക്കൾ എന്ന അർത്ഥത്തിൽ അത് പ്രയോഗിക്കാറുണ്ട്, ആണാകട്ടെ പെണ്ണാകട്ടെ. അതിനാണ് മുമ്പ് നമ്മൾ ആയത്തുൽ മീറാത്തിന്റെ ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. അനന്തരാവകാശ സ്വത്തിന്റെ ആ ആയത്ത് തെളിവ് പറഞ്ഞു. അതിൽ വലതെന്ന് അള്ളാഹു ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. വല തഖ്തുലു നിങ്ങൾ കൊല്ലരുത്, ഔലാദക്കും ആരെ? നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. മിൻ ഇംലാഖിൻ, ഇംലാഖ് എന്ന് പറഞ്ഞാൽ ഫഖർ, ദാരിദ്ര്യം കാരണത്താൽ കൊല്ലരുത്. ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ കൊല്ലാൻ പാടില്ല. വല തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖിൻ. നോക്കൂ, ഈ കാര്യം വളരെ ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യമാണ്. ഒരുപാട് മസാലകൾ ഇതിൽ വരുന്നുണ്ട്. ജനനത്തിന് മുമ്പ് മക്കളില്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഗർഭാവസ്ഥയിൽ കൊല്ലുക, ജനിച്ചതിന് ശേഷം കൊല്ലുക, ഇതൊക്കെയും അടിസ്ഥാനപരമായി ഈ വാക്കിന്റെ പരിധിയിൽ പെടും, ചെയ്യാൻ പാടില്ല. ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ് മക്കളെ കൊല്ലരുത്. അത് ജനിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കുന്നതുവരെ ചില ഘട്ടങ്ങളിൽ ഈ പരിധിയിൽ വരും. ഗർഭാവസ്ഥയിലായിരുന്നാൽ, അതുപോലെ തന്നെ പ്രസവിച്ചതിന് ശേഷം. മുശ്രിക്കുകളുടെ കാര്യം നമുക്കറിയാം, അവരുടെ സ്വഭാവമായിരുന്നു പെൺമക്കളെ കൊന്നുകളയാനുള്ള. അല്ലാഹു പറഞ്ഞു, അവരിൽ ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചു എന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ അവന്റെ മുഖം അത കറുത്തിരുണ്ടു പോവുകയാണ്. അവൻ കോപിഷ്ഠനായി വെറുപ്പ് കൊണ്ട് അവന്റെ മുഖം കറുത്തിരുണ്ടു പോകും. അവനവന്റെ കൗമിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുകയാണ്. അവന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കാര്യത്തിൽ കാര്യം കൊണ്ടുള്ള അതുകൊണ്ടുള്ള മോശം കാരണത്താൽ അവനത് മോശമായി കാണുകയാണ്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നു, അയും സിഖുഹു അല ഹൂനിൻ, അപമാനം സഹിച്ച് ഇതിനെ വളർത്തണോ, ഔം യദുസുഹു ഫിത്തുറാബ്, അതല്ല മണ്ണിൽ താഴ്ത്തി കളയണോ, കുഴിച്ചു മൂടണോ. അലാ സാഅ മാ യഹ്കുമൂൻ, അവർ വിധിക്കുന്നത് എത്ര ചീത്തയാണ്. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, കുഴിച്ചുമൂടപ്പെട്ട കുട്ടി ചോദിക്കപ്പെടും, എന്ത് തെറ്റിനാണത് അങ്ങനെ ചെയ്യപ്പെട്ടത്. അള്ളാഹു വിമർശിച്ചിട്ടുള്ള മക്കയിലെ മുശ്രിക്കുകളിലെ ചില ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത്. എല്ലാവരുമല്ല, ചില ഗോത്രങ്ങൾ അതും ഇതിന്റെ പരിധിയിൽ ഒന്നാമത് ഉൾപ്പെടും, പെൺകുട്ടികളെ കൊന്നുകളയെന്നത്. അതുപോലെ ആൺകുട്ടികളെ അവർ കൊല്ലാറുണ്ടായിരുന്നു. എന്ത് പേടിച്ചിട്ട്? ദാരിദ്ര്യം പേടിച്ചിട്ട്. അത് ഇന്നുണ്ടല്ലോ, കുട്ടികളെ ദാരിദ്ര്യം പേടിച്ചിട്ട് കൊന്നുകളയാന്നുള്ള കാര്യം. ഇംലാഖ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ് ഉദ്ദേശം. പക്ഷേ ഇതേ കാര്യം അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്റാഇൽ പറഞ്ഞപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണാം. സൂറത്തു അൽ ഇസ്റാ, അതിൽ ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുണ്ട്, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞ അല്ലാഹു ഒരുപാട് അഹ്കാമുകൾ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതിലും കാണാം, ولا تقتلوا اولادكم خشيه املاق. ഇവിടെ എന്താ പറഞ്ഞത്? ولا تقتلوا اولادكم من املاق. സൂറത്തുൽ ഇസ്റാഇലിന്റെ ആയത്തിൽ خشيه املاق, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ മക്കളെ കൊല്ലരുത്. സൂറത്തുൽ ഇസ്റാഇൽ പറഞ്ഞിട്ടുള്ളത് ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങൾ മക്കളെ കൊല്ലരുത്, ഇനി വരുമോന്ന് പേടിച്ചിട്ട്. ഇതോ നിലവിലുള്ള ദാരിദ്ര്യം നോക്ക് ബാക്കി. നഹ്നു നർസുഖുക്കും വഇയാഹും, നഹ്നു നാമാകുന്നു, നർസുഖുക്കും നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, വഇയാഹും അവർക്കും റിസ്ക് നൽകുന്നത്. ആരാണ് അവർ? മക്കൾ. സൂറത്തുൽ ഇസ്റാഇൽ ഒരു മാറ്റമുണ്ട്, എന്താണത്? നഹ്നു നർസുഖുഹും വഇയാക്കും. ആദ്യം ആരെ പറഞ്ഞു? മക്കളെ പറഞ്ഞു, പിന്നെ നിങ്ങളെ പറഞ്ഞു. ഈ ആയത്തിലോ ആദ്യം നഹ്നു നർസുഖുക്കും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, വയ്യാഹും അവർക്കും. പിന്നെ വേറെന്താ വ്യത്യാസം? അവിടെ ഖശിയത്ത് ഇംലാഖ്, ഇവിടെ മിൻ ഇംലാഖ്. അതിന് ഉലമാക്കൾ ചില കാരണം പറഞ്ഞിട്ടുണ്ട്. എന്താണ് അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണം? നോക്കൂ, നിങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു നിലവിലുള്ള ദാരിദ്ര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ദാരിദ്ര്യം കാരണത്താൽ നിങ്ങൾ കൊല്ലരുത്. അപ്പൊ നിലവിൽ മാതാപിതാക്കൾക്ക് ദാരിദ്ര്യമാണ്, അവർക്ക് ഇനി കുട്ടികളോടും കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പേടിച്ചിട്ട് നിങ്ങൾ അവരെ കൊല്ലരുത്. കാരണം നഹ്നു നർസുഖുക്കും, നിങ്ങൾക്ക് നാം ആണ് റിസ്ക് നൽകുന്നത്. അവരും ദാരിദ്ര്യത്തിലാണ്. അപ്പൊ അവരുടെ കാര്യം ആദ്യം പറഞ്ഞു, വയ്യാഹും അവർക്കും. എന്നാൽ സൂറത്തുൽ ഇസ്രായിലെ ആയത്തിൽ എന്താണുള്ളത്? ദാരിദ്ര്യം പേടിച്ചിട്ട് നിങ്ങൾ കൊല്ലരുത്. അവിടെ നിലവിൽ അവർക്ക് ദാരിദ്ര്യം ഇല്ല. പിന്നെ കുട്ടി വന്നാൽ ഇനിയിപ്പോ ചെലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊല്ലരുത്. അപ്പൊ അള്ളാഹു ആദ്യം ആരുടെ കാര്യം പറഞ്ഞു? കുട്ടികളുടെ കാര്യം പറഞ്ഞു. നഹ്നു നർസുഖുഹും വയ്യാഹും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നാം ആണ്. അള്ളാഹു അക്ബർ. അള്ളാഹുവിന്റെ ഏതൊരു പ്രയോഗത്തിലും കൃത്യത നമുക്ക് കാണുവാൻ സാധിക്കും. നഹ്നു നർസുഖുഹും വയ്യാഹും, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാം ആണ്. ഇവിടെ നിലവിലുള്ള ദാരിദ്ര്യമായതുകൊണ്ട് ആദ്യം മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞു, പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞു. മറ്റേ ആയത്തിൽ പേടിക്കുന്ന കാര്യമായതുകൊണ്ട് ആദ്യം കുട്ടികളുടെ കാര്യവും പിന്നെ ഇവരുടെ കാര്യവും പറഞ്ഞു. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദംബി അഅ്ളം, ഏത് പാപമാണ് ഏറ്റവും വലുത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി? അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അള്ളാഹുവാണ് നിന്നെ പടച്ചു തന്നിരിക്കെ നീ അവന് പങ്കുകാരുണ്ടാക്കണം, സമന്മാരുണ്ടാക്കലാണ്. സുമ്മ ഐ, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് പേടിച്ചിട്ട് നീ നിന്റെ കുട്ടിയെ കൊന്നുകളയാനാണ്, ദാരിദ്ര്യം പേടിച്ചിട്ട് കൊന്നുകളയാൻ. സുമ്മ ആയി, പിന്നെ ഏതാണ്? നിന്റെ അയൽവാസിയുടെ ഹലീല, ഹലീല പറഞ്ഞ അവന് ഹലാലായ സ്ത്രീ, അവന്റെ ഭാര്യ, അവളുമായി നീ വ്യഭിചരിക്കലാണ്. ഷിർക്ക്, കൊലപാതകം, വ്യഭിചാരം, ഇത് മൂന്നും അല്ലാഹു സൂറത്തു അൽ ഫുർഖാനിലെ ആയത്തിൽ ഒന്നിച്ചു പറഞ്ഞ തെറ്റുകളാണ്. വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖി വലാ യസ്നൂൻ വമൻ യഫഅൽ ദാലിക യൽഖ അസാമ. അവർ അല്ലാഹുവിൽ പങ്കുചേർക്കാത്ത, അല്ലാഹുവിനോടൊപ്പം മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാത്തവരും, വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ നഫ്സിനെ അതിന്റെ ഹക്കോട് കൂടി അല്ലാതെ കൊന്നുകളയാത്തവരും, വലായിസ്നൂൻ വ്യഭിചരിക്കാത്തവരുമാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പാപങ്ങൾ എന്ന് പറഞ്ഞപ്പോ എണ്ണീട്ടുള്ളത്. ഇനി നോക്കൂ ബാക്കി ആയത്തിന്റെ ബാക്കി. വലാ വലാ തഖറബു, വലാ തഖറബു, നിങ്ങൾ അടുക്കരുത്. ഖറൂബ എന്ന് പറഞ്ഞാൽ അടുത്തു, യഖറൂബു അടുക്കും, അടുക്കുന്നു. വലാ തഖറബു, വലാ തഖറബു, നിങ്ങൾ അടുക്കരുത്. ഖറൂബ അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. യഖറബു അടുക്കും. വലാ തഖറബു, നിങ്ങൾ അടുക്കരുത്. അൽ ഫവാഹിഷ്, ഫാഹിഷത്തുൻ എന്നതിന്റെ ബഹുവചനമാണ് ഫവാഹിഷ്. ഫാഹിഷത്തുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തികേട്, മ്ലേച്ഛമായ, മോശമായ കാര്യം എന്നാണ് അതിന്റെ അർത്ഥം. ഫാഹിഷത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫാഹിഷനെയും മുതഫഹിഷിനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഫാഹിഷ് എന്ന് പറഞ്ഞാൽ വൃത്തികേട് ചെയ്യുന്നതാണ്, മുതഫഹിഷ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു നടക്കുന്നതാണ്. മുതഫഹിഷ് അത് പറഞ്ഞു നടക്കുന്നതാണ്, പത്രങ്ങൾ ഒക്കെ ആ പണിയാണ് ചെയ്യുന്നത്. എന്ത് ഫാഹിഷത്ത് പലതും പ്രചരിപ്പിക്കുന്നു, അതിൽ പലതും അതാണ്. വേറെ ചില ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ടെങ്കിലും, വല തഖറബുൽ ഫവാഹിഷ്, നിങ്ങൾ മ്ലേച്ഛമായ കാര്യങ്ങളിലേക്ക് അടുക്കരുത്. മാ വഹറ മിൻഹ വമാ ബതൻ, അതിൽ വാഹിറായതാകട്ടെ അതിൽ ബാത്തിനായതാകട്ടെ. ലഹറ എന്ന് പറഞ്ഞാൽ എന്താണ്? ലഹർ പുറത്തുള്ളത്, ബാത്തിൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ളത്, കൈ. ഇതെന്താണ്? ഇത് ബാത്തിനുൽ കഫാണ്, ബാത്തിനുൽ കഫ്, കൈയിന്റെ ഉൾഭാഗം. ഇതെന്താണ്? ലാഹിറുൽ കഫ്, കഫിന്റെ, കൈപ്പത്തിയുടെ പുറത്തുള്ള ഭാഗം. മനുഷ്യന്റെ നമ്മൾ പുറത്തുണ്ടല്ലോ മുതുക്, അതിന് അറബിയിൽ എന്ത് പറയും? ലഹർ എന്ന് പറയും. മലയാളത്തിൽ അതിന് നേരെ ഒരു പരിഭാഷ ഉണ്ട്, എന്താ അത്? പുറം, പുറത്ത് എന്ന് പറയും, എന്റെ പുറത്ത്. അത് അറബിയിൽ അങ്ങനെ തന്നെ പറയും, ലഹർ, പുറത്ത്. ബത്തുന്ന് എന്താ ബത്തുന്? വയറെന്ന് പറയില്ല ബത്തു, കാരണം അത് ഉൾഭാഗത്താണ്. അത് ഇത് ലഹർ ബത്തുൻ. മാ വഹറ, ലഹറ യൽഹറു, ലഹറ എന്ന് പറയാം വെളിവാവുക, കാണുന്നതാകുക. மா வஹர எந்தானோ வெளிவாயிட்டுள்ளது, மின்ஹா அதில் நின்ன, அதில் நின்ன வர்ற ஏதில் நின்னானு ஃபவாஹிஷில் நின்ன. மின்ஹா என்ன ஸ்ரீலிங்கத்தை പറയുന്ന പ്രയോഗം ഉപയോഗിച്ചത് ഫവാഹിഷ് എന്നുള്ള വാക്ക് ബഹുവചനമായതുകൊണ്ട്, ബഹുവചനത്തെ അറബിയിൽ എന്തായിട്ടാണ് പരിഗണിക്കുക, മുഅന്നസ് ആയിട്ടാണ് പരിഗണിക്കുക, സ്ത്രീലിംഗമായിട്ടാണ് പരിഗണിക്കുക. അതുകൊണ്ടാണ് മിൻഹ എന്ന് പറഞ്ഞത്, മിൻഹു എന്ന് പറയാതെ മിൻഹ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. മവാള മിൻഹ അതിൽ നിന്ന് വെളിവായതെന്തോ അതും, വമ ഏതൊന്നാണോ ബാസന ആ വെളിവാകാത്ത ഗോപ്യമായിട്ടുള്ളത്, അതിൽ നിന്ന് വെളിവായതാകട്ടെ കാണാത്തതാകട്ടെ ഫവാഹിഷിൽ ഒന്നിനോട് നിങ്ങൾ അടുക്കരുത്. ഈ ആയത്തിൽ തെളിവുണ്ട്, തെറ്റുകൾ അതിന്റെ ഗ്രേഡെല്ലാം ഒരുപോലെ ആയിരിക്കില്ല. എല്ലാ തെറ്റുകളും ഒരുപോലെയാണോ? വലിയ തെറ്റുകളുണ്ട്, ചെറിയ തെറ്റുകളുണ്ട്. ഒരു ഹറാം ഒരാൾ പരസ്യമായി ചെയ്യുന്നതും രഹസ്യമായി ചെയ്യുന്നതും ഏതാണ് വലിയ തെറ്റ്? പരസ്യമായി ചെയ്യുന്നതാണ്. പല ആളുകളുടെയും വിചാരം രഹസ്യമായി ചെയ്യുന്നതാണ് വലിയ തെറ്റെന്നാണ്. അല്ല, ഒരാൾ ഒരു കാര്യം ഒരേ തെറ്റ് അത് രഹസ്യമായി ചെയ്യുക, മറ്റൊരാൾ പരസ്യമായി ചെയ്യുക, ഏതാണ് വലിയ തെറ്റ്? പരസ്യമായി ചെയ്യുന്നതാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, പരസ്യമായി ചെയ്യും, എന്നിട്ട് പറയും എനിക്ക് ആരും പഠിക്കാം, എനിക്ക് അങ്ങനെ കാപട്ടിയൊന്നുമില്ല, ഞാൻ എന്ത് ഇങ്ങനെ ചെയ്യുള്ളൂ. അത് യഥാർത്ഥത്തിൽ ധിക്കാരമാണത്. അള്ളാഹുവിനെയും മുസ്ലിം സമുദായത്തെയും ഒക്കെ വെല്ലുവിളിക്കാനാണത്, ജനങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കാനാണത്. ഒരുപാട് മഫ്സദ, ഒരുപാട് മഫ്സദത്ത് അതിന്റെ പിന്നിലുണ്ട്. നോക്ക്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല മുജാഹിറിന്. മുജാഹിർ അവസാന റാആൻ, മുജാഹിർ എന്ന് പറഞ്ഞാൽ തെറ്റ്. ഒരു ആരാണ് മുജാഹിർ? അവൻ രാത്രി തെറ്റ് ചെയ്യും, എന്നിട്ട് രാവിലെ ജനങ്ങളോട് വിളിച്ചു പറയും, ഞാൻ ഇന്ന് ഇന്നതൊക്കെ ചെയ്തു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തു പോയ തെറ്റുകൾ ജനങ്ങളോട് പറയാൻ പാടില്ലോ? പാടില്ല. അള്ളാഹുവിനോടാണ് നീ പറയേണ്ടത്. അള്ളാഹു മറച്ചു വെച്ചത് നീ വെളിപ്പെടുത്തരുത്, അത് മറച്ചു വെച്ചത് നിനക്ക് റബ്ബ് ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു നിന്റെ തെറ്റുകൾ മൂടി വെച്ചു എന്നുള്ളത് അത് നീ പരസ്യമാക്കരുത്. നീ രഹസ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. പറഞ്ഞാൽ മൂടി വെച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മൂടി വെക്കുക, കാഫിറിന് ഒരു അർത്ഥമില്ലേ? മൂടി വെക്കുന്ന വിത്ത് മൂടി വെക്കുന്ന ആളായതുകൊണ്ടാണ് കൃഷിക്കാരനെ എന്ത് പറയുന്നത്, കാഫിറിന് കാഫിറെന്ന് പറയുന്നത്. കഫറ എന്ന് പറഞ്ഞാൽ പല അർത്ഥം ഉണ്ട് കേട്ടില്ലേ. എന്നുപോലെ കഫറ എന്ന് പറഞ്ഞാൽ മൂടി വെക്കുക. അള്ളാഹു പരലോകത്ത് പറയും, മുഅ്മിനോട് പറയും, ഞാൻ ഇഹലോകത്ത് നിന്റെ തെറ്റുകൾ മൂടി വെച്ചു, പരലോകത്ത് ഇതാ നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ തന്നെ അത് പരസ്യമാക്കിയാൽ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിനോടാണ് തെറ്റുകൾ പറയേണ്ടത്, ജനങ്ങളോടല്ല. അത് അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ്, മനസ്സിലായില്ലേ? പാതിരിമാരോട് പോയിട്ട് കുമ്പസരിക്കുക എന്നുള്ളത് ഇസ്ലാമിലുണ്ടോ? ഇല്ല. അള്ളാഹു നമുക്ക് നമ്മുടെ ദീനിന്റെ ഇജ്ജത്ത് അതിലുണ്ട്. റബ്ബിനോടാണ് പറയേണ്ടത്, ഏതെങ്കിലും പാതിരിയോടല്ല, അള്ളാഹുവിനോടാണ് പറയേണ്ടത്. മവഹറ മിൻഹ വമാ ബഫൻ, വെളിവായതാകട്ടെ ഗോപ്യമായതാകട്ടെ അതിനോടൊന്നിനോടും നീ അടുക്കരുത്. എന്താണ് ഈ വെളിവായതും ഗോപ്യമായതും? പല തഫ്സീറുകൾ അതിന് പറയപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഞാൻ ഈ പറഞ്ഞ തഫ്സീറാണ്, പരസ്യമായി ചെയ്യലും രഹസ്യമായി ചെയ്യലും. പിന്നെയോ വലിയ തെറ്റും ചെറിയ തെറ്റും, അല്ലെങ്കിൽ തെറ്റുകൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതും പെട്ടെന്ന് മനസ്സിലാകാത്തതും, ഇങ്ങനെ പല തഫ്സീറുകൾ. വഹറ മിൻഹ വമാ ബഫൻ, വെളിവായ ഫവാഹിഷ്, ഗോപ്യമായ ഫവാഹിഷ് ഇതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നിങ്ങൾ വിട്ടു നിൽക്കുക. ആളുകൾ കാണട്ടെ, ആളുകൾ കാണാതിരിക്കട്ടെ, റബ്ബിനെ സൂക്ഷിക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയത്ത് പോലെ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും ശരി റബ്ബിനെ നീ സൂക്ഷിക്കുക. അലം യഅലം ബിഅന്നല്ലാഹ യറാ, അവൻ അറിയുന്നില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന്? യഅലമു ഖായിനത്തല്ല അയുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചതും അറിയുന്നവനാണ്. അലീമും ബിദാതി സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത് അറിയുന്നവനാണ് റബ്ബ്. ഒരുപാട് തവണ അള്ളാഹു ആവർത്തിച്ചതാണ്, അവൻ ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്, എല്ലാം കീറിമുറിച്ച് അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു തആല. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരില പോലും വീഴുന്നില്ല അവൻ അറിഞ്ഞിട്ടല്ലാതെ. വല ഹബ്ബത്തിൻ ഫി ളുമാത്തിൽ അർദ് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, ഒരു ഉണങ്ങിയതോ പച്ചയോ ആകട്ടെ, എന്താകട്ടെ, ഒരു ഹബ്ബത്താകട്ടെ, എല്ലാം അള്ളാഹുവിന്റെ വ്യക്തമായ കിതാബിൽ ഇല്ലാതെയില്ല. മാത്രമല്ല, അത് കൂടാതെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, കിറാമൻ കാതിബീൻ, അയ്നാ അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നു, കൈകൾ സാക്ഷി പറയുന്നു, ഭൂമി സാക്ഷി പറയുന്നു, തൊലികൾ സാക്ഷി പറയുന്നു പരലോകത്ത്. ഇങ്ങനെ ഒന്നും അറിയാതെ പോകുന്നില്ല, എല്ലാം മക്തൂബാണ്, മക്തൂബ് എഴുതപ്പെട്ടിരിക്കുന്നു, രേഖപ്പെടുത്തി വെക്കപ്പെട്ടിരിക്കുന്നു. വജദു മഅമലു ഹാദിറ, അവരവരുടെ പ്രവൃത്തി ഹാദിറായി കാണും. ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കാണും എന്നത് മറക്കാതിരിക്കുക. എവിടെയായിരുന്നാലും റബ്ബിനെ സൂക്ഷിക്കുക. അല്ലാഹു നമ്മളെ സഹായിക്കുന്നവരാകട്ടെ. വലാ തഖ്തുലു, വീണ്ടും വലാ തഖ്തുലു എന്ന് വന്നു, എന്താണ് അർത്ഥം? നിങ്ങൾ കൊല്ലരുത്. വലാ തഖ്തുലു, നിങ്ങൾ കൊലപ്പെടുത്തരുത്. അന്നഫ്സ, നഫ്സ് ഒരു ശരീരം, നഫ്സിന് ശരീരം, ആത്മാവ്, മനസ്സ്, ഇങ്ങനൊക്കെ അർത്ഥം നഫ്സിന് കൊടുക്കാറുണ്ട്. ഓരോ സന്ദർഭത്തിനും ഓരോ അർത്ഥമായിരിക്കും. ഇവിടെ നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരു ശരീരം അല്ലെങ്കിൽ ഒരു ആത്മാവ്. നിങ്ങൾ അതിനെ കൊല്ലരുത്. അല്ലത്തി, ആ നഫ്സ് എന്ന് പറയുന്നത്, അല്ലത്തി എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലായി നഫ്സ് എന്ന വാക്ക് മുദക്കറാണോ മുഅന്നസാണോ? മുഅന്നസാണ്. നഫ്സ് എന്നുള്ള വാക്കിന്റെ അവസാനം ഒരു താ, ഫാത്തിമ എന്ന് എഴുതുമ്പോ, ആയിഷ എന്ന് എഴുതുമ്പോ ഒക്കെ അവസാനം ഒരു താ കൊടുക്കും. എന്താണ്? ചൈനീസിന്റെ താ ആണത്, പെണ്ണാണെന്ന് കാണിക്കാനുള്ള, മുഅന്നസാണെന്ന് കാണിക്കാനുള്ള താ ആണ്. ആ താ നഫ്സിനുണ്ടോ ഇല്ലേ? ഇല്ല. പക്ഷെ എന്നാലും ആ നഫ്സ് എന്നുള്ള വാക്ക് മുഅന്നസാണ്, മനസ്സിലാവും. നഫ്സ് എന്നുള്ള വാക്ക് മുഅന്നസാണ്. അപ്പൊ താ ഉണ്ടായാൽ പൊതുവെ അത് പൊതു സ്വഭാവമാണ്. മുഅന്നസായതിന് എന്തുണ്ടാവും? താ ഉണ്ടാവും. പക്ഷെ ചിലപ്പോ താ ഇല്ലാത്തത് എന്തായിരിക്കും? എന്തായിരിക്കും? മുഅന്നസായിരിക്കും. ചിലപ്പോ താ ഉള്ളത് മുദക്കറാവാനും മതി, താ ഉള്ളത് ചിലത് മുദക്കറാവാനും മതി. ഇപ്പൊ നോക്കി നിങ്ങൾ ഖലീഫ, ഖലീഫ എന്നുള്ള വാക്കില്ലേ, അതിന്റെ അവസാനം താ ഉണ്ട്. പക്ഷെ അത് മുദക്കറാണോ മുഅന്നസാണോ? മുദക്കറാണ്. ഖലീഫ പെണ്ണാകാനേ പറ്റൂല, പറ്റുമോ? അത് വേറെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യൻജഹു ഖൗമുൻ വല്ല അംറഹും ഇംറഅ, ഒരു ജനത വിജയിക്കുകയില്ല അവരുടെ ഭരണാധികാരി ആരായിരുന്നാൽ? പെണ്ണായിരുന്നാൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി, ലാ യൻജഹു ഖൗമുൻ വല്ല അംറഹും ഇംറഅ. കാര്യങ്ങൾ പെണ്ണേറ്റെടുത്തൊരു സമുദായം, ഒരു സമൂഹം വിജയിക്കുകയില്ല. വല തഖ്തുലുന്ന നഫ്സ അല്ലതി ഹറമ അല്ലാഹ്, വല അദു വല ഖലീഫ പോലെ നോക്കൂ നിങ്ങൾ, മുആവിയ റളിയല്ലാഹു അൻഹു വർദാ, ആ സഹാബിയുടെ പേര്, പുരുഷന്റെ പേരാണ്, പക്ഷെ അവസാനത്തിൽ എന്തുണ്ട്? താ കാണാം. തൽഹ, തൽഹ എന്ന പേര് അവസാനം താ ഉണ്ട്, പക്ഷേ തുടക്കണം. അങ്ങനെയുള്ള പേരുകളുണ്ട്, തൽഹ പോലെ, മുആവിയ പോലെ, അതുപോലെ ഖലീഫ പോലെ. അബീദ, മുൻഗാമി ഒരു മഹാനായ താബിഇയുടെ പേരാണ്, അബീദത്തു സൽമാനി എന്ന് പറയുന്ന താബിഇയുടെ അബീദ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അവസാനം കാണാം. വേറെയും ഒരു ഉർവ, ഉർവത്തുബ്നു സുബൈർ, അദ്ദേഹം തബഉ താബിഇകളിൽപ്പെട്ട ആളാണ്. ഉർവ താബിഇകളിൽപ്പെട്ട ആളാണ്. ഉർവ തബഉ താബിഇ അല്ല, താബിഇയാണ്. ഉർവത്തുബ്നു സുബൈർ, സുബൈർ ഉൽ അവ്വാം എന്ന സഹാബിയുടെ മകനാണ് ഉർവത്തുബ്നു സുബൈർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ സഹോദരൻ, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ സഹോദരൻ ഉർവ. അങ്ങളേത് പേരാ പറഞ്ഞേ? ഓ അബു അബു അബൂബൈദത്തുബ്നു ജറാഹ് ആണ് അത്, ഉബൈദയുടെ പിതാവ് എന്ന അർത്ഥത്തിൽ. വല തഖ്റബുൽ ഫവാഹിശ മാ ളഹറ മിൻഹ വമാ ബതൻ, വല തഖ്തുലുൻ നഫ്സ, നിങ്ങൾ നഫ്സിനെ കൊല്ലരുത്. അല്ലതി, അതിനെ ഹറമ അല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു, അതിനെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് പോലെ, അൽ മുസ്ലിമു അലൽ മുസ്ലിമി ഹറാം, ദമുഹു വമാലുഹു വഇർദുഹു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഹറാമാകുന്നു, പവിത്രമാകുന്നു, തൊട്ടുകളിക്കാൻ പാടില്ലാത്തതാകുന്നു. ദമുഹു, അവന്റെ രക്തവും, വമാലുഹു, അവന്റെ സമ്പത്തും, വഇർദുഹു, അവന്റെ അഭിമാനവും, ഇതൊന്നും കളങ്കപ്പെടുത്തരുത്, ചിന്തരുത്, ഹറാമാണത്. അതുപോലെ അള്ളാഹു ഹറാമാക്കിയ നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്, ഇല്ലാ ബിൽ ഹഖി, അതിന്റെ ഹക്കോട് കൂടിയല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ, ബിൽ ഹഖി അതിന്റെ ഹക്കോട് കൂടിയല്ലാതെ. ഇവിടെ നോക്കൂ, അള്ളാഹു ഹറാമാക്കിയ നഫ്സ് ഏതൊക്കെയാണ്? അതിലൊന്ന് മുസ്ലിമിന്റെ നഫ്സാണ്. മുസ്ലിമിന്റെ നഫ്സാണ്, മുസ്ലിമിന്റെ നഫ്സ് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, കൊല്ലാൻ പാടില്ല. എന്നാൽ കാഫിറുകളുടെ നഫ്സ് അസിലിൽ അതെന്താണ്? ഹലാലാണ്. അവനെ കൊല്ലാം, രക്തം ചിന്താം എന്നാണ് അസിൽ, അടിസ്ഥാനം. ആരാണ് കൊല്ലേണ്ടത്? ഞാൻ നിങ്ങളല്ല, ഭരണാധികാരിക്ക് കൊല്ലാം. അതുപോലെ അവരുമായി ജിഹാദ് ഉണ്ടായാൽ ജിഹാദിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊല്ലാം. അസിൽ എന്താണ്? ഹലാല. പക്ഷെ അവരും ചിലപ്പോ അവരുടെ നഫ്സും ഹറാമാവും. എപ്പോഴാണ്? മഅഹൂദായാൽ. മുസ്ലിങ്ങളുമായി കരാറിൽ ജീവിക്കുകയാണ് അവർ, അവരുമായി കരാറിൽ ജീവിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്യരുത്? അവരെ വഞ്ചിച്ച് കൊല്ലാൻ പാടില്ല. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് തെളിഞ്ഞ ജിഹാദാണ്. ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, ജിഹാദ് പ്രഖ്യാപിക്കും, എന്നിട്ടാണ് ജിഹാദ്. മനസ്സിലല്ലാതെ കരാറിൽ ജീവിക്കുമ്പോൾ അവരെ വഞ്ചിച്ചിട്ട് കൊല്ലനാണോ? ഒരിക്കലുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചില്ല. ചതി ഇസ്ലാമിലില്ല, നേർക്ക് നേരെയാണ്, ആദിലാണ് ഈ ദീനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിൽ അവരുമായി എന്താക്കി? സന്ധി ചെയ്തു. ആ സന്ധി അവർ ലംഘിച്ചപ്പോഴല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധം ചെയ്തിട്ടില്ല. അപ്പൊ മഅഹൂദായാൽ കാഫിറും എന്താവും? അവന്റെ നഫ്സും ഹറാമാവും. അതുപോലെ നോക്കൂ നിങ്ങൾ മുസ്തഅ്മിൻ. മുസ്തഅ്മിൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായവും അവനും തമ്മിൽ ഒരു അമാനിലാണ്, ഒരു വ്യവസ്ഥയിലാണുള്ളത്. മുസ്ലിം രാജ്യത്തേക്ക് അവൻ കച്ചവടത്തിന് വരികയാണ്. അപ്പോ ആ സമുദായ മുസ്ലിങ്ങളും അവൻ തമ്മിൽ കയറാറുണ്ട്, അവൻ കച്ചവടത്തിന് വന്നതാണ്. അപ്പൊ അവൻ എന്ത് ചെയ്യരുത്? കൊല്ലരുത്. അവൻ ആദ്യമേ അത് അറിയിച്ചിട്ടാണ് വരുന്നത്, കച്ചവടത്തിനാണ് വരുന്നത്, അവനെ കൊല്ലാൻ പാടില്ല. അവനെ കൊല്ലുന്നത് ചതിയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ മുസ്ലിങ്ങളുമായി ശത്രുതയിലുള്ള നാട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ പോലും, മനസ്സിലായോ, മുസ്ലിങ്ങളുമായി യുദ്ധമുള്ള ശത്രുക്കളായ നാട്ടിൽ നിന്നാണ് അവൻ വരുന്നത്. പക്ഷെ അവൻ ഈ ഒരു അമാനിന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അവൻ കച്ചവടത്തിന് വരുന്നതാണ്, അവനെ കൊല്ലരുത്, കൊല്ലാൻ പാടില്ല. അവന്റെ നഫ്സും ഹറാമാകും. അതുപോലെ നോക്കൂ ജിമ്മി. കാഫിർ ജിമ്മി ആയിരിക്കുക. എന്താണ് ജിമ്മിയാകുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ ജിസിയ കൊടുത്തവർ കഴിയുകയാണ്. യഹൂദി നസറാനികൾ, അവർക്ക് ഇസ്ലാമിക ഗവൺമെന്റിന് കീഴിൽ ജിസിയ കൊടുത്ത് താമസിക്കാം. അവർക്ക് അവരുടെ നിലവിലുള്ള കനീസകളിൽ ജസീറത്തുൽ അറബ് അല്ലാത്ത, അഥവാ അറേബ്യ അല്ലാത്ത പുറത്തുള്ള നാടുകളിൽ, ആ നാടുകൾ മുസ്ലിങ്ങൾ കീഴടക്കുകയാണെങ്കിൽ അവിടെയുള്ള ജിമ്മികൾക്ക് എന്ത് ചെയ്യാം? അവരുടെ യഹൂദിയോ നസറാനിയായിട്ട് തന്നെ അവർക്ക് ജീവിക്കാം. പക്ഷേ അവരുടെ നിലവിലുള്ള കനീസുകളിൽ അവർക്ക് ആരാധനയും നടത്താം. കനീസാണ് അവരുടെ ചർച്ചുകൾ, പക്ഷെ പുതിയതുണ്ടാക്കാൻ പാടില്ല. അറേബ്യയിലാണെങ്കിൽ പഴയതും പാടില്ല, അവിടെ ഇസ്ലാമല്ലാത്ത മറ്റൊരു ദീൻ പാടില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വന്നാൽ അവിടെ രണ്ട് ദീനുകൾ യോജിക്കാൻ പാടില്ല. അത് അറേബ്യയുടെ പുറത്ത്, കാരണം അത് ഇസ്ലാമിന്റെ മസ്ദറാണ്, ഇസ്ലാമിന്റെ പ്രഭവ കേന്ദ്രമാണത്, അവിടെ പാടില്ല. അതല്ല, സിമ്മി ആയ കാഫിർ അവൻ ജിജിയ കൊടുക്കുന്നുണ്ടെങ്കിൽ അവനെ കൊല്ലാൻ പാടുണ്ടോ? പാടില്ല. അപ്പോൾ അവന്റെ നഫ്സും ഹറാമാവും. ഇനി ചില സമയത്ത് മുസ്ലിങ്ങളുടെ നഫ്സ് ഹലാലാവാറുണ്ട്. ചില സമയത്ത് മുസ്ലിങ്ങളുടെ നഫ്സ് ഹലാലാകും. അതെപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രസിദ്ധമായ ഹദീസാണ്, സഹീഹ് ബുഖാരിയിലൊക്കെ ഉള്ളതാണ്, ലാ യഹില്ലു ദമു ഇമ്രിഇൻ മുസ്ലിമിൻ ഇല്ലാ ബിഇഹ്ദാ സലാസ്. മുസ്ലിമിന്റെ രക്തം അനുവദനീയമാവുകയില്ല, ഹറാമെന്ന് മാറി ഹലാലാവുകയില്ല, ഇല്ലാ ബിഇഹ്ദാ സലാസ്, ഈ മൂന്ന് കാര്യം കൊണ്ടല്ലാതെ, മൂന്നിലൊന്ന് കൊണ്ടല്ലാതെ. ഒന്ന് അസ്സയ്യിബ് സാനി. ആരാണ് സയ്യിബ്? സയ്യിബ് എന്ന് പറഞ്ഞാൽ ബിക്റിന്റെ വിപരീതമാണ് സയ്യിബ്. ഖുർആൻ അല്ലാഹു പറഞ്ഞില്ലേ, അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന യുബ്ദിലഹു അസ്വാജൻ ഖൈറൻ മിൻകുന്ന മുസ്ലിമാത്തിൻ മുഅ്മിനാത്തിൻ ഖാനിതാത്തിൻ തായിബാത്തിൻ ആബിദാത്തിൻ സായിഹാത്തിൻ തയ്യിബാത്തിൻ വഅബ്കാറ. ഈ ഭാര്യമാരെ നീ തലാഖ് ചെയ്യുകയാണെങ്കിൽ, നബി ഒഴിവാക്കുകയാണെങ്കിൽ, അള്ളാഹു അവരെക്കാൾ നല്ല ഭാര്യമാരെ കൊടുക്കും, മുസ്ലിമായ മുഅ്മിനായ. എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു സയ്യിബാത്ത്. സയ്യിബാത്ത് എന്ന് പറഞ്ഞാൽ മുമ്പേ വിവാഹിതരായവർ. അബ്കാറ കന്യകമാർ, ബിക്റിന്റെ ജമാൻ. അപ്പൊ ബിക്റിന്റെ വിപരീതമാണ് സയ്യിബ്, മുൻപ് വിവാഹിതനായവൻ. അസയ്യിബു സാനി, വിവാഹിതനായ വ്യഭിചാരി. അവനെന്ത് ചെയ്യണം? കൊല്ലണം. അവനെ ഒരു ശനിയായ, കാണുന്നവർക്ക് മോശമായി തോന്നുന്ന കൊലപാതകമാണ് അള്ളാഹു അവനെ വിധിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ്? അങ്ങനെയാണത്, കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടത്. കല്ലെറിഞ്ഞ് കൊല്ലുകയാണ് വേണ്ടത്. ആരാണ് കൊല്ലേണ്ടത്? ഇസ്ലാമിക ഗവൺമെന്റ് ആണ് കൊല്ലേണ്ടത്. ആരെങ്കിലും ഭരണമില്ലാത്ത ഈ നാടുകളുള്ള നാട്ടിൽ നമുക്ക് അങ്ങനെയുള്ള ശിക്ഷകൾ നടപ്പാക്കാൻ പാടില്ല. ഭരണാധികാരികളാണ് അത് ചെയ്യേണ്ടത്. സൈബുസാനി, സൈബുസാനി എന്ന് പറഞ്ഞാൽ അവൻ ആ സമയത്ത് അവന്റെ ഭാര്യ നിലവിലുണ്ടായിരിക്കണം എന്നർത്ഥമില്ല. അയാള് വിഭാര്യനാണ്, അയാളുടെ ഭാര്യ മരിച്ചുപോയി, അയാള് സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അപ്പൊ അയാളെ കൊല്ലണ്ടേ? കൊല്ലണം. അയാൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിവാഹിതനായി ആ നിലക്ക് അയാളത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കൊല്ലണം. സൈബുസാനി, അവനെ കൊല്ലണമെന്നാണ്. അതുപോലെ തന്നെ അല്ലിവാ, സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവർ അവരെ എന്ത് ചെയ്യണം? കൊന്നുകളയണമെന്ന്. അവരെങ്ങനെ കൊല്ലണം എന്നുള്ളതിൽ സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ചില സഹാബിമാരാണ് കത്തിച്ച് കൊല്ലണം, കത്തിച്ച് കൊല്ലണം, കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം. മനസ്സിലായില്ല? അത് ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട നമുക്ക് ഇസ്ലാമികാണ്, അവർക്കും അത് ബാധകമാണ്. സൈബുസാനി. അടുത്തതാരാണ്? അന്നഫ്സു ബിന്നഫ്സ് വസൈബുസാനി, അങ്ങനെയാണ് ഹദീസ്. അന്നഫ്സു ബിന്നഫ്സ് വസൈബുസാനി അത്താരിക്കു ദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ. ആദ്യം പറഞ്ഞത് അന്നഫ്സു ബിന്നഫ്സ്, രണ്ടാമതാണ് ഞാൻ ഈ പറഞ്ഞ വിവാഹിതനായ വ്യഭിചാരിയുള്ളത്. ഞാൻ പറയുമ്പോ മാറിപ്പോയതാണ്. അന്നഫ്സു ബിന്നഫ്സ് എന്ന് പറഞ്ഞാൽ കൊന്നതിന് പകരം ആളെ കൊല്ലുക, കൊന്നതിന് പകരം ആളെ കൊല്ലുക എന്നതാണ് അന്നഫ്സു ബിന്നഫ്സ് എന്ന് പറയുക. കൊന്നാളെ കൊല്ലണം. എങ്ങനെയാണ് കൊന്നത്? അങ്ങനെ കൊല്ലണം എന്നാണ്. ഇയാൾ എങ്ങനെയാണ് കൊല്ലപ്പോയത്? നടത്തിയത് അങ്ങനെയാണ് കൊല്ലണ്ടത്. മനസ്സിലായി? ഇയാൾ ഒരാളെ തൂക്കി കൊല്ലണമെങ്കിൽ അയാളെ തൂക്കി കൊല്ലണം, ഇയാൾ തലവെട്ടി കൊല്ലണം, അയാളെ തലവെട്ടി കൊല്ലണം. എന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു യഹൂദി ഒരു പെൺകുട്ടിയുടെ തല കല്ലിനടിച്ചിട്ട് കൊലപ്പെടുത്തി. ഇയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവരാൻ കൽപ്പിച്ചു. രണ്ട് കല്ലുകൾ കൊണ്ട് അയാളെ തല അടിച്ചിട്ട് പൊട്ടിച്ച് അയാളെ കൊന്നടന്ന് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോ എങ്ങനെയാണോ അയാള് ചെയ്തത് അങ്ങനെയാണ് അയാളെ തിരിച്ചും ചെയ്യുന്നത്. അന്നഫ്സു ബിന്നഫ്സ്, രണ്ടാമത് പറഞ്ഞു സയ്യിബുസ്സാനി, വിവാഹിതനായ വ്യഭിചാരി. മൂന്നാമത്തെ ആരാണ്? വത്താരിഖു ലിദീനിഹി അൽ മുഫാരിഖു ലിൽ ജമാഅ, മുസ്ലിങ്ങളുടെ ജമാഅത്ത് ഒഴിവാക്കി പോയ മുർത്തദായ ആൾ. ഒരു മുസ്ലിമായി എന്നിട്ട് അവൻ പിന്നെ കാഫിറായി പോയാൽ എന്ത് ചെയ്യണം? അവനെ കൊലപ്പെടുത്തണം. ആരാണ് കൊല്ലേണ്ടത്? ഇസ്ലാമിക ഗവൺമെന്റാണ് കൊല്ലേണ്ടത്. അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയട്ടെ, ഇസ്ലാമിക ഗവൺമെന്റാണത് നടപ്പിലാക്കേണ്ടത്. സമയ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് റബ്ബിന്റെ ദീനാണ്. അതെന്താ? മതസ്വാതന്ത്ര്യമില്ലേ? വിശ്വാസ സ്വാതന്ത്ര്യമില്ലേ? ഇല്ല. വിശ്വാസ സ്വാതന്ത്ര്യം മനുഷ്യന് ഇല്ല. മനുഷ്യൻ ഹുറാണോ? സ്വതന്ത്രനാണോ? അല്ല. മനുഷ്യൻ അബുദാണ്, അള്ളാന്റെ അടിമയാണ് അവൻ. മനുഷ്യൻ സ്വതന്ത്രനല്ല, ഹുറല്ല, അവന്റെ അള്ളാന്റെ അടിമയാണ്. അപ്പൊ വിശ്വാസ സ്വാതന്ത്ര്യം മനുഷ്യനില്ലേ? ഇല്ല. അവൻ അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അവൻ അള്ളാന്റെ അടിമയാണ്. അവന് തോന്നിയതുപോലെ വിശ്വസിക്കാൻ അവകാശമില്ല. അതുകൊണ്ടാണ് കാഫിറുകളോട് ജിഹാദിന് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ആരാണ് ജിഹാദ് നടത്തേണ്ടത്? ഭരണാധികാരികൾ. മനസ്സിലായല്ലോ? ഭരണാധികാരിയുടെ കീഴില്ല മുസ്ലിങ്ങൾ ജിഹാദിന് ഇറങ്ങേണ്ടത്. അപ്പോ ഇസ്ലാമാണ് അള്ളാഹുവിന്റെ ദീൻ. അതിൽ നിന്നൊരുവൻ പുറത്തു പോയാൽ അവനെ മുസ്ലിം ഗവൺമെന്റ് എന്ത് ചെയ്യണം? കൊലപ്പെടുത്തണം. മുർത്തദ് എന്നാണ് അവന് പറയുക. മുർത്തദിനെ കൊലപ്പെടുത്തണം. അത്താരിഖുൽ ദീനിഹി അൽ മുഫാരിഖുലിൽ ജമാഅ. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥകളിൽ എന്തു ചെയ്യും? ഹറാമായ നഫ്സ് ഹലാലായി മാറും. അതാണ് ഇല്ലാ ബിൽ ഹഖി എന്ന് പറഞ്ഞിട്ടുള്ളത്. ولا تقتلوا النفس التي حرم الله الا بالحق. നിങ്ങൾ നഫ്സിനെ കൊലപ്പെടുത്തരുത്, ഒരിക്കലും കൊല്ലാൻ പാടില്ല എന്നാണോ? അല്ല, ഇല്ല ബിൽ ഹഖി, അതിന്റെ ഹക്കോട് കൂടി അല്ലാതെ. അപ്പോൾ കൊല്ലുക എന്നുള്ളത് അനുവദനീയം. ഇനി ഹദീസിൽ പറഞ്ഞ മൂന്നെണ്ണം അല്ലാത്ത വേറെ ചില നിലക്കും ഇത് വരാറുണ്ട്. മുസ്ലിങ്ങളുമായി യുദ്ധം ചിലപ്പോൾ അനുവദനീയമാകാറുണ്ട്. അതിൽപ്പെട്ടതാണ് ഖവാരിജികളുമായുള്ള യുദ്ധം. ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റിനെതിരിൽ ഇറങ്ങി പുറപ്പെട്ട ബാഹിയത്തായ കക്ഷികൾ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ISIS, അൽ ഖായിദ എന്നൊക്കെയുള്ള കക്ഷികൾ ഖവാരിജികളാണ്. അവർ മുസ്ലിങ്ങളെ കാഫറാക്കുന്ന, മുസ്ലിം ഭരണാധികാരികൾക്കെതിരിൽ കലാപത്തിനിറങ്ങുന്ന ആളുകൾ. അവരുടെ ലക്ഷണങ്ങളൊക്കെ ഈ പറയപ്പെട്ട കക്ഷികളിൽ അൽ ഖായിദയിലും ISIS എന്ന് പറയുന്നത് ആയിഷിലും ഒക്കെ ഒത്തുവന്നിട്ടുണ്ട്. അവരുമായി യുദ്ധം അനുവദനീയമാണ് മുസ്ലിം ഗവൺമെന്റിന്. എന്താണ് തെളിവ്? ഖുർആനിലെ ആയത്താണ് തെളിവ്. സൂറത്തുൽ ഹിജറാത്തിൽ അല്ലാഹു പറഞ്ഞു, വഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഖതതലൂ ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ മുഅ്മിനുകൾ രണ്ട് വിഭാഗം. അവർ തമ്മിൽ പ്രശ്നമുണ്ടായാൽ നിങ്ങൾ സുലഹ് ഉണ്ടാക്കണം. സുലഹ് ഉണ്ടാക്കിയ ശേഷം, മസ്ലഹത്ത് ഉണ്ടാക്കിയ ശേഷം ഒരു കക്ഷി മറ്റൊരു കക്ഷിക്കെതിരിൽ ബഗി അതിക്രമം കാണിച്ചാൽ ഫഖാതിലു അല്ലതീ തബഗി, അതിക്രമം കാണിച്ചവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ എന്ത് ചെയ്യും? കൊല നടക്കൂലേ, രക്തം ചിന്തും, ആളുകൾ കൊല്ലും, അതൊക്കെ ചെയ്യും. അവർ മുസ്ലിങ്ങളാണ്, പക്ഷെ അവരോട് യുദ്ധം ചെയ്യുന്ന എന്തിനാണ്? അവർ കാഫിറായത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഷർറ് തീർക്കാനാണ്. അതാണ് മഹാനായ സഹാബി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് നെഹ്റുവാനിൽ വെച്ച് യുദ്ധം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, അവരെ അവരിൽപ്പെട്ട ബന്ദികളെ പിടിക്കുക, ബന്ദികളെ പിടിച്ച് അടിമയാക്കൂലേ കാഫിറായിട്ടുള്ള യുദ്ധത്തിൽ? പക്ഷെ അതുണ്ടാവൂല. ഖവാരിജികളുമായുള്ള യുദ്ധത്തിലുള്ള വ്യത്യാസം, അവരെ ബന്ദിയാക്കി പിടിക്കുകയില്ല. അതുപോലെ അവരുടെ ഗനീമ, ഗനീമത്ത് സ്വത്തുണ്ടല്ലോ, അതെടുക്കുകയില്ല. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരെ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുകയില്ല. ഇതൊക്കെ കാഫിറുകളുമായുള്ള യുദ്ധത്തിലുണ്ടാകും, പക്ഷേ ഖവാരിജികൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ഈ ആളുകളോടുള്ള യുദ്ധത്തിൽ അതില്ല. അപ്പൊ ഖവാരിജികളെ അലി ബിൻ അബീ താലിബ് ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് ഉള്ള രണ്ട് അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായം അവർ കാഫിറല്ല എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ അവർ കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട് ഖവാരിജികൾ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് യംറുഖൂന മിനദ്ദീൻ കമാ യംറുഖുസ്സഹ്മു മിനർറമിയ, അമ്പ് വില്ലിൽ നിന്ന് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചില അവർ കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ല എന്നുള്ള അഭിപ്രായമാണ് അല്ലാഹു അലം കൂടുതൽ ശരിയായി തോന്നുന്നത്. അലി ബിൻ അബി താലിബ് അവരുടെ യുദ്ധത്തിൽ ഇങ്ങനെയാണ് ചെയ്തിട്ടു. അങ്ങനെയുള്ള ചില അവസരങ്ങളിൽ മുസ്ലിങ്ങളാണെങ്കിൽ തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന് അവരോട് ജിഹാദ് ചെയ്യേണ്ടി വരും. അതെന്തിനാണ്? അവർ കാഫിറായത് കൊണ്ടല്ല, പിന്നെന്തിനാണ്? ഷർറ് തീർക്കാൻ, അവരുടെ ഉപദ്രവം അവസാനിപ്പിക്കാൻ വേണ്ടി. അത് കാലങ്ങളായി സഹാബിമാരുടെ കാലം തൊട്ട് മുസ്ലിങ്ങൾ നടത്തി വന്നിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഈ ജിഹാദിന്റെ വിഷയം ചിലത് നമ്മളിവിടെ പരാമർശിച്ചു. അത് പല സ്ഥലത്തും പറയുമ്പോൾ ആളുകൾ ശരിക്കും മനസ്സിലാക്കാതെ ആളുകൾ പല വിവാദങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിന്റെ കാര്യം ഒന്നുകിൽ ശരിക്കും കേൾക്കുകയില്ല, അല്ലെങ്കിൽ കരുതി കൂട്ടി ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ ദീൻ നമുക്ക് പറയാതെ നിവൃത്തിയില്ലല്ലോ. ജിഹാദ് എന്നത് യഥാർത്ഥത്തിൽ അതെന്താ? കാഫിറുകളുമായുള്ള യുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിങ്ങളോട് കൽപ്പിച്ചതാണ്. പക്ഷെ അതിന് നിബന്ധനകളുണ്ട്. നമ്മൾ പറയട്ടെ, ഈ നാട്ടിൽ ആ നിബന്ധനകൾ ഒത്ത് വന്നിട്ടില്ല, നമുക്കൊരു ഭരണാധികാരിയില്ല, മുസ്ലിങ്ങളുടെ കെലിമത്ത് ഇവിടെ ഒന്നല്ല. പക്ഷേ ചില ആളുകളുടെ പരാമർശം കേൾക്കുമ്പോൾ ജിഹാദിനെ അട്ടിമറിക്കുന്ന പരാമർശം പറയുന്ന കേൾക്കാറുണ്ട്. അതിൽപ്പെട്ടതാണ് പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ് ജിഹാദ് എന്ന വർത്തമാനം. അതൊരിക്കലും ശരിയല്ല. അത് നമ്മൾ എവിടെയും പറയാൻ നമ്മൾ ഒരാളെയും ഭയക്കുന്നില്ല, അല്ലാഹുവിന്റെ ദീനിലുള്ളതാണ്. വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന വയകൂന الدين കുല്ലുഹു ലില്ലാ, ദീൻ മുഴുവൻ അല്ലാഹുവിനെ മാത്രമാകുന്നത് വരേക്കും നിങ്ങൾ അവരോട് ജിഹാദ് ചെയ്യുക, കാഫിറുകളെ കൊല്ലുക, യുദ്ധം ചെയ്യുക. അള്ളാഹുന്റെ കൽപ്പന, ആരാണ് ഇത് നടപ്പിലാക്കേണ്ടത്? മുസ്ലിം ഭരണാധികാരികളാണ്. അവർക്ക് അതിന് പ്രാപ്തിയുണ്ട് എന്ന് തോന്നിയാൽ അവരാണ് അത് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ് അല്ലേ സഹീൽ ബുഖാരി മുസ്ലിമിലുള്ളത്, ഉമിർത്തു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങൾ അല്ലാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്ന് സാക്ഷ്യം വഹിക്കുന്നതുവരെ, മുഹമ്മദ് റസൂലുള്ള എന്ന് സാക്ഷ്യം വഹിക്കുന്നവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെ കൽപ്പിച്ചത്? അല്ലാഹു. കാരണം ജനങ്ങളൊക്കെ എന്ത് ചെയ്യണം? അള്ളാഹനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. അവനെ പഠിച്ചത് അല്ലാഹുവാണ്, അവനെ അവർ ആരാധിക്കുവാൻ പാടുള്ളൂ. അപ്പോ ജനങ്ങളെ ദീനിലേക്ക് കൊണ്ടുവരാൻ നാടുകൾ കീഴടക്കും. അത് അവർക്ക് ചെയ്യുന്ന റഹ്മത്താണത്. അവരെ ശിർക്കുന്നും ശിർക്കിന്റെ ഇരുട്ടുകളിൽ നിന്നുമുള്ള മോചിപ്പിക്കലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? ഭരണാധികാരികൾക്ക് കത്തയക്കും, മിൻ മുഹമ്മദ് റസൂലില്ലാ ഇലാ ഹിറാക്കൽ അളീമിർ റൂം എന്നതുപോലെ, രാജാവിന്റെ പേരെഴുതിട്ട് അസ്സലാമു അലാ മനിത്തബ അൽഹുദ, ഹിദായത്ത് കിട്ടിയവർക്ക് സമാധാനം. അസ്ലിം, നീ മുസ്ലിമാവുക. തസ്ലം, എങ്കിൽ നീ രക്ഷപ്പെടും. അദ്ഊക ബിദഇയത്തില്ലാ, അല്ലാഹുവിലേക്ക് ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഇനി വിസമ്മതിച്ചാൽ യുദ്ധത്തിന് തയ്യാറാവുക. അത് സഹാബിമാരുടെ ചരിത്രത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പല പല നാടുകളിലെത്തിയത്? അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, വരുന്നില്ലേ, യുദ്ധത്തിന് തയ്യാറാവുക. പല പണ്ഡിതന്മാരും പണ്ഡിതന്മാരുടെ ശരിയായ അഭിപ്രായ പ്രകാരം അല്ലാഹു അലം മുശ്രിക്കുകളാണെങ്കിൽ അവരോട് ജിസിയ വാങ്ങുകയില്ല. ഏത് യഹൂദിയോ നസ്രാനിയോ അല്ലാത്ത മുശ്രിക്കാണോ ജിസിയ വാങ്ങുന്ന പരിപാടിയില്ല. പിന്നെയോ അവർ ഒന്നുകിൽ മുസ്ലിമാവുക അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക. എന്നാൽ ചില പണ്ഡിതന്മാർ അവരിൽ നിന്നും ജിസിയ വാങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം ഇതാണ് കൂടുതൽ ശരിയായ അഭിപ്രായമായി തോന്നുന്നു. എന്നാൽ യഹൂദിയോ നസ്രാനിയോ ആണെങ്കിലോ അവർക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അവർക്ക് സ്വീകരിക്കാം. ഒന്നുകിൽ മുസ്ലിമാവുക, അല്ലെങ്കിൽ ജിസിയ തന്നിട്ട് അവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ കനീസുകൾ നിലവിലുള്ള ചർച്ചുകളുടെ ആരാധനയുമായി അങ്ങനെ പോകാം, അല്ലെങ്കിലോ യുദ്ധം ചെയ്യുക. ഇത് സഹാബിമാരുടെ ചരിത്രത്തിൽ എമ്പാടും നടന്നിട്ടുള്ളതാണ്. അവർ നാടുകളിലേക്ക് ചെല്ലും, ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. ചില ആളുകൾ ഒരു കുഴപ്പമില്ലാതെ സ്വീകരിക്കും ഫിലസ്തീൻ. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് നേരിട്ട് വരണമെന്ന് അവർ പറഞ്ഞു. അവർ ഒരു പ്രശ്നമില്ലാതെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെയാണ് നാടുകളിൽ രാജ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല തുറന്നു കൊടുത്തിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക്. മനസ്സിലായി? ബലപ്രയോഗമില്ല എന്ന് പറഞ്ഞതിന് എതിരാണോ? അല്ല, അതേ ഖുർആനിൽ തന്നെയാണ് ഇതുള്ളത്. അത് നടപ്പിലാക്കി കാണിച്ചു തന്നത് ആരാണ്? നബിസല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമാണ്. കാരണം അള്ളാഹുവിന്റെ ദീനാണ്. റസൂലുള്ള പറഞ്ഞു, ചില ആളുകളെ കുറിച്ച് അള്ളാഹു അത്ഭുതപ്പെടുന്നു, അവർ ചങ്ങലകളിൽ ഇസ്ലാം സ്വർഗത്തിലേക്ക് കടക്കുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അവരിങ്ങനെ ചിലപ്പോൾ ദുനിയാവിലെ പല പ്രയാസങ്ങളും പേടിച്ചിട്ടാണ് ഇസ്ലാമിലേക്ക് വന്നത്. പക്ഷെ പിന്നീട് അവരുടെ ഇസ്ലാം നന്നായി, മുസ്ലിങ്ങളുടെ കൂടെ ജീവിച്ച് അവർ യഥാർത്ഥ മുഅ്മിനുകളായി സ്വർഗത്തിലേക്ക് പോയി. റസൂലുള്ള അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? ചങ്ങലകളിൽ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ. അത് ഇസ്ലാമിലൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാതെ കാഫിറുകളുടെ സോപ്പടിക്കാൻ വേണ്ടി നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി മാത്രമേ ജിഹാദുള്ളൂ, പിന്നെ മക്കാർ അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ മാത്രമേ ജിഹാദുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അല്ലാതെ തന്നെ ജിഹാദുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഒരിക്കലും ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നില്ല, നമുക്കിവിടെ ഭരണാധികാരിയില്ല. ഇവിടെ ജിഹാദിന് ആഹ്വാനം ചെയ്യാൻ തെറ്റാണത്. ഇവിടെ ഒരാൾ ജിഹാദിന് ഇറങ്ങിയാൽ അത് ജിഹാദ് ആവുകയില്ല, അത് ഫൗള, കുഴപ്പമുണ്ടാക്കലാണ് ആവുക. മനസ്സിലായില്ലേ? അത് നമ്മൾ വ്യക്തമായി പറഞ്ഞു. ഈ നാട്ടിൽ ജിഹാദിനുള്ള ശർത്തുകൾ ഒത്തുവന്നിട്ടില്ല. മനസ്സിലായി? ഒത്തുവന്ന് നടപ്പിലാക്കണം, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഒത്തുവന്നിട്ടില്ല, യാതൊരു സംശയവും അതിലില്ല. അത് പറയാൻ നമ്മൾ ആരെയും ഭയക്കുന്നുമില്ല. അത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ തുറന്നു പറയലാണ് മുസ്ലിങ്ങളുടെ ബാധ്യത. ആരെങ്കിലും സോപ്പടിക്കണം. ഇത് നമ്മൾ നടു റോട്ടിൽ പിന്നെ മൈക്കിട്ടിട്ട് ആദ്യം തന്നെ കാഫിറുകളോട് ഇത് പറയണം എന്ന് നമ്മൾ പറയുന്നില്ല. ബുദ്ധിമുട്ടല്ലേ? ജനങ്ങൾ ആദ്യം ദീനിലേക്ക് ക്ഷണിക്കേണ്ടത് ഇങ്ങനെയാണോ? അല്ല, അവരെ ഇസ്ലാമിനെ കുറിച്ച് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ് അവരെ ദീനിലേക്ക് ക്ഷണിക്കേണ്ടത്. പക്ഷെ ദീനിലൊരു മസാല അത് അട്ടിമറിക്കാൻ പാടുണ്ടോ? പാടില്ല. ദീനിലൊരു മസാല കാഫിറുകളെ അവരുടെ കയ്യടി നേടാനോ ആളുകളുടെ മുന്നിൽ മതേതരവാദിയാകാനോ വേണ്ടി അട്ടിമറിക്കാൻ ഒരിക്കലും പാടില്ലാത്തതാണ്. വല തഖ്തുലു നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ദാലികും നോക്കി, അതിൽ ഹറമായ നഫ്സിനെ കൊല്ലരുത്. അതിൽ നേരത്തെ പറഞ്ഞ കുട്ടിയെ കൊല്ലരുത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ പറഞ്ഞതിനും കുട്ടി ഉൾപ്പെടൂല? ഉൾപ്പെടും. അപ്പൊ കുട്ടികളെ കൊല്ലരുത് എന്ന കാര്യം രണ്ടു തവണ അല്ലാഹു എടുത്തു പറഞ്ഞതായി മനസ്സിലാക്കണം. നേരത്തെ കുട്ടികളുടെ കാര്യം ആദ്യം പറഞ്ഞു, പിന്നെ ഇവിടെ വീണ്ടും എടുത്തു പറഞ്ഞു കൊലപാതകത്തെ മൊത്തത്തിൽ. ദാലിക്കും വഫാകും ബിഹ്, അതാകുന്നു നിങ്ങൾക്ക് അല്ലാഹു വസിയത്ത് നൽകുന്നത്. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ അഖിലുള്ളവരാകാൻ വേണ്ടി, നിങ്ങൾ അഖിലുള്ളവരാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്. ഇനിയുള്ള രണ്ട് ആയത്തുകൾ ഇതിനെക്കുറിച്ചാണ് മുൻഗാമികൾ മൻസൂഖ് ആകാത്ത വിധിയുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ സമയം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഈ മൂന്ന് ആയത്തുകൾ എല്ലാവരും ഹിഫ്ളാക്കുക, അടുത്ത ക്ലാസ്സിൽ ഓതി തരണം. സല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.